بسم الله الرحمن الرحيم. وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرا فأخذتكم الصاعقة وأنتم تنظرون. ثم بعثناكم من بعد موتكم لعلكم تشكرون. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد أرأسنا هندر نبره سورة البقرة أنبتي عر آياتك نمكريام ഈ ഒരാഴ്ചയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഇസ്രായേൽ സന്തതികളെ അവരുടെ ജീവിതത്തിലുണ്ടായ മറ്റൊരു നന്ദികേടിനെ സംബന്ധിച്ചാണ്, ഒരു സന്ദർഭമാണ്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അവരൊരു പശുക്കുട്ടിയുണ്ടാക്കി അവര് ആ ശിർക്കിൽ നിന്ന് അവരോട് പശ്ചാത്തപിക്കാനും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവരോട് ആ പശ്ചാത്താപം അതിൻ്റെ പൂർത്തീകരണം എങ്ങനെയായിരിക്കണം, നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം, കൊല്ലണം, കത്തിൽ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതും പിന്നീട് അവർ പശ്ചാത്തപിച്ചതും അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ച് അവർക്ക് മാപ്പ് കൊടുത്തതുമായ കാര്യങ്ങളെയൊക്കെ നമ്മളെന്ത് ചെയ്തു ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചതാണ്. അപ്പോൾ അതിനെ തുടർത്തി തന്നെ ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിൽ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് കടന്നു വന്ന മറ്റൊരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു വിശ്വാസമില്ലായ്മയുടെ ശക്തിയെ അതിൻ്റെ ഗൗരവത്തെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. വൈദ് കുൽത്തും നിങ്ങൾ പറഞ്ഞ സന്ദർഭം, നിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശം ഇസ്രായേൽ സന്തതികളെയാണ്. എന്താ പറഞ്ഞത്? യാ മൂസ, ഹോ മൂസ, ലൻ നൂമിന ലക ഹത്ത നറല്ലാഹ ജഹ്റ, അള്ളാഹനെ ഞങ്ങൾ നേരിട്ട് കാണാതെ പ്രത്യക്ഷത്തിൽ അള്ളാഹുവിനെ ഞങ്ങൾ കാണാതെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കൂല, ഞങ്ങൾ വിശ്വസിക്കൂല. ജഹ്റത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ലാഹിറത്ത്, പ്രത്യക്ഷമായിട്ട് എന്നാൽ. നമ്മൾ സ്വലാത്തുൽ അൽ ജഹരിയ, സ്വലാത്തുൽ ജഹരിയ എന്നറിയില്ല, ഉറക്കനോ അതാണുള്ളത് എന്നാൽ അതിന് അർത്ഥം പറയാനുള്ളത്. അപ്പോൾ ജഹ്റായത് എന്ന് പറഞ്ഞാൽ നേരിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ, പറ്റുന്ന അറിയാൻ പറ്റുന്ന രൂപത്തിൽ, ഞങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെടാൻ പറ്റുന്ന പാകത്തിൽ അള്ളാഹനെ ഞങ്ങൾ കാണാതെ ഞങ്ങളെന്താക്കൂല, നിന്നിൽ വിശ്വസിക്കൂല. അങ്ങനെ അവരത് പറഞ്ഞിരുന്നപ്പോൾ ഫഹദത്തുക്കും, നിങ്ങളെ പിടികൂടി. അഹദ എന്ന് പറഞ്ഞാൽ എടുത്തു നിർത്തും, പക്ഷേ ശിക്ഷ പിടികൂടുമ്പോൾ അള്ളാഹ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫഹദ, അഹദ എന്ന വാക്ക്. ഫഹദത്തുക്കും, നിങ്ങളെ പിടികൂടി. എന്താ അന്നസന സ്വായിക്കത്തു, സ്വായിക്കത്ത് എന്ന് പറഞ്ഞാൽ ഇടുത്തി നിങ്ങളെ പിടികൂടി. വഞ്ചും തന്തുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കെ, നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ നിങ്ങളെ ഇടുത്തി പിടികൂടി എന്നാണ് യഥാർത്ഥ രൂപത്തിൽ ആ ഒരു ആയത്തിന് അർത്ഥം പറയുമ്പോൾ അങ്ങനത്തെ വഞ്ചും തന്തുറു എന്നുള്ളത് അടിവരട്ടണം, കാരണം അവിടെ വേറെയും വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അവിടെ വഞ്ചും തന്തുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ആ സന്ദർഭത്തിൽ നിങ്ങളെന്ത് ചെയ്തു, ശിക്ഷ പിടികൂടി, ഇടുത്തി പിടികൂടി എന്നാണ്. എന്നിട്ട് അപ്പോൾ പറഞ്ഞു സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതിക്കും, പിന്നെ നിങ്ങളെ നാം ഉണർത്തി, എഴുന്നേൽപ്പിച്ചു. അല്ലെ, ബഹസ എന്ന വാക്കിന് പുനരുദ്ധാരണം ചെയ്യുക, ഉയർത്തി എഴുന്നേൽപ്പിക്കുക എന്നർത്ഥമുണ്ട്. അങ്ങനെ നിങ്ങളെ പിന്നെ നാം ഉയർത്തി എഴുന്നേൽപ്പിച്ചു. മിൻ ബഅദി മൗതിക്കും, നിങ്ങളുടെ മരണത്തിന് ശേഷം, മരിച്ചു എന്നർത്ഥം, ആ ശിക്ഷ ഇടുത്തി പിടികൂടുകയും അവർ മരണപ്പെടുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും അവരെ ഉയർത്തി എഴുന്നേൽപ്പി, അല്ല അതിന് കഴിവുള്ളവനാണ്, ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. അപ്പോൾ ജീവിതത്തിലെ ഈ നന്ദി കേടിന് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത ശിക്ഷയാണ്. അവർ മരിപ്പിച്ചു എന്ന് മാത്രമല്ല, അവർ വീണ്ടും റബ്ബ് ഉയർത്തി എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഇസ്രായേൽ സന്തതികളുടെ ജീവിതത്തിൽ വന്ന ഒരു മഹാ സംഭവം. പക്ഷേ ഈ ഒരു ആയത്തിന് വ്യാഖ്യാനം പറയുമ്പോൾ ചില മുഫസ്സിലുകളൊക്കെ പറഞ്ഞു യഥാർത്ഥമായ മരണമല്ല, ഒരു ബോധക്ഷയമാണ്. അവിടെ മുമ്പ് ആദ്യം മൗതിക്കും എന്നതുകൊണ്ട് ഉദ്ദേശം അതൊരു ബോധക്ഷയമാണ് എന്നവർ വ്യാഖ്യാനിക്കുന്നത് കാണാം. അഥവാ ബോധം കെട്ടുക, പെട്ടെന്നൊരു ചില അതിശക്തമായ എന്താണ് ശബ്ദവും ഘോരമായ ശബ്ദം കേൾക്കുമ്പോൾ ബോധം കെട്ടുവീഴുന്നത് പോലെ, ഒരു ബോധം കെട്ടുവീണതാണ്, ബോധക്ഷയം സംഭവിച്ചതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ വൗത്തിക്കുമെന്ന് പറഞ്ഞ ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്നുള്ള അർത്ഥത്തിൽ ചില തഫ്സീറുകളിലൊക്കെ അങ്ങനെ പ്രതിപാദനങ്ങളുണ്ട്. അമാനി മൗലവി അങ്ങനത്തെ വ്യാഖ്യാനങ്ങളുണ്ട് എന്നൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ ഒരാഴ്ചൻ്റെ വിശദീകരണം എടുത്തു കൊടുക്കുന്നത് കാണാം. എന്നാൽ അമാനി മൗലവി പോലും ഒക്കെ തീർച്ചപ്പെടുത്തിയത് ഭൂരിഭാഗം മുഫസ്സിൽ പറഞ്ഞ ആയത്താണ്. ഇതൊരു വ്യാഖ്യാനമാണ്, ഇതൊരു അലങ്കാര പ്രയോഗമല്ല. റബ്ബ് അവരെ മരിപ്പിക്കുക ചെയ്തു, ശരിയായ രൂപത്തിലുള്ള മരണം അവർക്കുണ്ടായി. പിന്നെ അവരെ വീണ്ടും എന്ത് ചെയ്തു, അള്ളാഹു ഉയർത്തി എഴുന്നേൽപ്പിച്ചു, അള്ളാഹു അതിന് കഴിവുള്ളവനാണ് എന്നാൽ. എന്നാൽ ഇത് ഒരു വെറും ബോധക്ഷയമാണ് എന്ന് പറയാൻ, വ്യാഖ്യാനം കൊടുക്കാൻ അവരതിന് തെളിവ് പിടിച്ച വാക്ക് വഅൻതും തൻദുറൂൻ എന്നാൽ, നിങ്ങൾ നോക്കി നിൽക്കെ, നമ്മൾ അർത്ഥം പറഞ്ഞു. പക്ഷേ അവർ അതിനർത്ഥം പറഞ്ഞത് വഅൻതും തൻദുറൂൻ, പിന്നെ നിങ്ങൾ നോക്കുകയും ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ നിങ്ങൾ കാണുകയും അപ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കാണുക, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കാണാൻ സാധിക്കുക, അത് സാധിക്ക ഒരിക്കലും സാധിക്കൂലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ വാനത്തും തന്നൂറൂൻ എന്നുള്ള ആ ഒരു ഇത് സൂചിപ്പിക്കുന്നത് അവർ യഥാർത്ഥ മരണമായിരുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് എന്നുള്ള നിലക്ക് എന്ത് ചെയ്തു നിങ്ങൾ ആ ഒരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചതാണ് ചില മുഫസ്സിറുകളുടെ അഭിപ്രായം. പക്ഷേ ഭാഷാപരമായി നിങ്ങൾ എന്താണ് മരിച്ചതിന് ശേഷം കാണുക എന്നല്ല, എങ്ങനെ അവർ നോക്കിക്കാണും എന്നല്ല ആ പറഞ്ഞതിൻ്റെ പുറന്നേരം. പക്ഷേ അവർ നോക്കിക്കൊണ്ടിരിക്കുക, അള്ളഹനെ കാണാൻ വേണ്ടി അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അവരെ പിടികൂടിയതാണ് ആ ഒരു വ്യാഖ്യാനത്തിൽ ഏറ്റവും ശരിയായത് എന്നാണ്. പിന്നെ വേറെ ചില വ്യാഖ്യാനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ചില ആൾക്കാർ ചില മുഫസ്സിറുകൾ പറയുന്നത് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ ആളുകൾക്ക് പിന്നെ ശരി മതവിധികളൊന്നും ബാധകമല്ലല്ലോ. ഉദാഹരണത്തിന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തല്ല, ഒരു മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് മതപരമായ അള്ളാഹുവിൻ്റെ ശാസനകളോ മറ്റുള്ള ശരീഅത്ത് കാര്യങ്ങളോ ഒരിക്കലും അവരെന്തല്ല അവരെ ബാധിക്കുന്നതല്ല, കാരണം ജീവിച്ചിരിക്കുന്നവർക്കാണ് അത് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ അവർ വീണ്ടും എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം നന്ദി ചെയ്യണം എന്ന് പറയുന്നത് അതൊരിക്കലും പോസിബിൾ അല്ലല്ലോ എന്നവർ പറഞ്ഞു എന്നാണ്. പക്ഷേ ആ ഒരു വാദവും ശരിക്ക് ശരിയായ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയൂല. കാരണം അതിന് അമാനു മൗലവി തന്നെ അതിന് മറുപടിയായിട്ടുള്ള ചില ഉത്തരങ്ങൾ ചില മറുപടികൾ തഫ്സീറിൽ കൊടുത്തത് വളരെ പ്രസക്തമാണ്. കാരണം ഉസൈർ റളിയല്ലാഹു അൻഹു, ഉസൈർ ഈ സൂറത്തിൽ തന്നെ ഏകദേശം 254-ാമത്തെ ആയത്തിൽ അറബ് വിശദീകരിക്കുമ്പോൾ ഉസൈറിനെ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള പ്രതിപാദന ഉണ്ട്. ഉസൈർ റളിയല്ലാഹു അൻഹു 100 കൊല്ലം മരിച്ചു കടന്നിരുന്നു, 100 കൊല്ലം മരണമടഞ്ഞു കടന്നിരുന്നു. എന്നിട്ട് 100 കൊല്ലം കഴിഞ്ഞിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് അള്ളാഹു ജീവിപ്പിച്ചു അല്ലേ, അപ്പോൾ വീണ്ടും ജീവിപ്പിച്ചു. 100 കൊല്ലം കഴിഞ്ഞ ശേഷം ആ ജീവിപ്പിച്ച സംഭവം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉസാ നബിയുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അതിലൊന്നാണ് മരിച്ചവരെ ജീവിപ്പിക്കുക, തുഹീൽ മൗറ്റ ബിഇദ്നീ അല്ലേ, മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇവരൊക്കെ മരണപ്പെട്ടത് മുതൽക്കല്ല, നേരെ മറിച്ച് അതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഖിയാമത്തുനാൾ വരെ, ഖിയാമത്തുനാളിന് ശേഷമാണ് പിന്നെ ഈ പറഞ്ഞ എന്ത് ശരി ഇത് ബാധകമല്ലാത്ത അള്ളാഹുവിൻ്റെ കൽപ്പനകളെ. നേരെ മറിച്ച് മരണം ദുനിയാവിലെ ജീവിതമുള്ളിടത്തോളം, ദുനിയാവിലെ ഒരു ജീവിക്കുന്നിടത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ, അള്ളാഹു പറഞ്ഞു വെച്ച റസൂലുമാരുടെ കൽപ്പനകളെ മാനിക്കാനും അതിനനുസരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. മരണാനന്തരം ഖിയാമത്തുനാൾ വരെയുള്ള മരണം, ഒരാൾ മരിച്ചു കഴിഞ്ഞു പിന്നെ ഖിയാമത്തുനാൾ വരെയുള്ള ഗ്യാപ്പിനെ നമ്മൾ ബർസഖ് എന്നാ പറയാം. അവിടെ ബർസഖിയായ ബർസഖിൽ അത് വേറെ ലോകമാണ്. പക്ഷേ ഇവർ ബർസഖിലല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല ഇവരെ വീണ്ടും ശരിക്കും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് തന്നെയാണ് ഭൂരിഭാഗം മുഫസ്സിറുകളും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ആലങ്കാരിക പ്രയോഗമല്ല മൗത്ത് എന്നുള്ളതൊരു മരണം തന്നെയാണ്. ആ മരിപ്പിച്ചതിന് ശേഷം അള്ളാഹു വീണ്ടും അവരെ എന്ത് ചെയ്തു എഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ഇതിൻ്റെ വിശദീകരണങ്ങളിൽ അൽമനാറിൽ നിന്ന് തഫ്സീർ അൽ മനാറിൽ നിന്ന് എന്താണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിൻ്റെ അതുപോലെ തന്നെ റിഷീദ് റിലൻ്റെ ഒക്കെ ചില ഉദ്ധരണികൾ എടുത്തു കൊടുത്തു. അവരൊക്കെ ഈ ഒരു ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഇസ്രായേലരെ അള്ളാഹിനെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ട സംഭവത്തിൽ പശുക്കുട്ടിയെ ആരാധിക്കുന്ന അതുമായി ബന്ധപ്പെട്ടതല്ല ഈ പറഞ്ഞ സന്ദർഭമെന്നും നേരെ മറിച്ച് ഇതൊരു പ്രത്യേക സംഭവമാണെന്നും എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനൊരു രീതിയിൽ ഈ ഒരു ആയത്തിനെ വ്യാഖ്യാനിച്ച് പോണത് കാണാം. കാരണം അവരുടെ വേദഗ്രന്ഥത്തിലൊന്നും ഈ ഒരു കാര്യം എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇതാ സംഭവമല്ല ആണത്ര റഷീദ് റളിയുടെ അഭിപ്രായം. മാത്രവുമല്ല ഇവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് ഞങ്ങളെക്കാളും അള്ളാഹിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സ്ഥാനമുണ്ടെങ്കിൽ മഹത്വം ഉണ്ടെങ്കിൽ ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ ഞങ്ങൾ അള്ളാഹിനെ നേരിട്ട് കാണട്ടെ, അള്ളാഹിനോട് നീ സംസാരിച്ചവനല്ലേ, അള്ളാഹിനെ ഞങ്ങൾക്ക് കാണാനുള്ള രൂപത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, അള്ളാഹിനെ പ്രത്യക്ഷത്തിൽ കാണാൻ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞു എന്നാണ്. ആ സമയത്ത് അവർക്ക് കുറേ വേറെയും കുറേ ആപത്തുകളും അതുപോലെ തന്നെ പല ദുരന്തങ്ങളും അവരെ ബാധിച്ചു, അതിലൊന്ന് മാത്രമാണ് ഇടുത്തി എന്നാണ് തഫ്സീർ മനാറിലുള്ള പ്രതിപാദ്യം. പക്ഷേ അത് ശരിയല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ കുറേ ആപത്തുകൾ പിടിപെട്ടു എന്നുള്ളതൊന്നും ഖുർആനിലോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്കതിന് വ്യക്തമായ തെളിവില്ല. ഈ തഫ്സീറിൽ അങ്ങനെ ഒരു അഭിപ്രായം കാണാം. അതുകൊണ്ട് തന്നെ ആ വ്യാഖ്യാനങ്ങൾ അവർ വെറും ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്ന വ്യാഖ്യാനങ്ങളൊന്നും ഇതില്ല നിലനിൽക്കുന്നതല്ല. നേരെ മറിച്ച് ആ റഷീദ് റിയയുടെയൊക്കെ അഭിപ്രായങ്ങളിൽ വീണ്ടും ഇപ്പോൾ ഇവർക്ക് പലതും ബാധിച്ചു എന്ന് പറയുമ്പോൾ പല അസുഖങ്ങൾ മറ്റു വ്യാധികൾ അങ്ങനെ പലതും ബാധിച്ചിട്ട് ഇവരിൽ പലരും എന്ത് ചെയ്തു അവിടെ മരണപ്പെട്ടു. അവർ പലരും അവിടെ അവർക്ക് മരണപ്പെട്ടു. കുറേ ആൾക്കാർ അവിടെ ജീവിച്ചു. അങ്ങനെ മരണപ്പെട്ടവരെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ബാക്കിയുള്ളവർ ജീവിച്ചിരുന്നു. ഇനി ഇവരുടെ തലമുറ തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുമോ എന്നുള്ള അവസ്ഥ വരെ ഉണ്ടായി. ആ സമയത്ത് അള്ളാഹു അവർക്ക് കുറേ മക്കളെ കൊടുത്തു. വീണ്ടും സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കി അവരെ റബ്ബ് വീണ്ടും എന്ത് ചെയ്തു, ജീവിപ്പിച്ചു. അതാണ് അതിൻ്റെ വ്യാഖ്യാനം എന്നാണ് എന്ത് ചെയ്തത്, ഇവർ മിൻ ബാദി മൗതിക്കും തുമ്മ ബഅസ്നാകും എന്നുള്ളതിനെ എന്ത് ചെയ്തത് വിശദീകരിച്ചത്. നാം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുറേ മക്കളെ തന്ന് വീണ്ടും ആ ഒരു സമൂഹത്തെ അള്ള നിലനിർത്തി എന്നുള്ള രൂപത്തിലാണത്രേ എന്നാണ് എന്ത് ചെയ്തത് റഷീദ് റിയയും അതല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദവിൻ്റെ ഒക്കെ തഫ്സീറുകളിൽ ഉണ്ട് എന്ന് തഫ്സീർ മനാറിൽ ഉദ്ധരിച്ചു പോകുന്നത്. പക്ഷെ അതൊന്നും എന്തല്ല, ശരിക്ക് തെളിവുകളോട് യോജിച്ച് നിൽക്കുന്നതല്ല. ഈ പറഞ്ഞൊന്നും ഇപ്പോൾ മക്കളെ കുറേ ഉണ്ടാക്കി എന്നുള്ളതല്ല എന്താണ് ബാസിനാക്കും നിങ്ങളെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ അതിനെ തെളിവുകൾ കാണാമായിരുന്നു. ഖുർആനിൽ അങ്ങനെ ഒരു പ്രതിപാദ്യം എവിടെയും വന്നിട്ടുമില്ല. മാത്രമല്ല ഇവിടെ തന്നെ വാൻതും തന്തുറും എന്ന് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യമില്ല. വാൻതും തന്തുറും എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ നോക്കിയിരിക്കെ അള്ളാഹുവിനെ കാണാൻ വേണ്ടി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കെ നിങ്ങളെ ഇടുത്തി പിടികൂടി, അങ്ങനെ നിങ്ങളെ ഇടുത്തി പിടികൂടി നിങ്ങൾ മരിച്ചു. മരിച്ചപ്പോൾ റബ്ബു നിങ്ങളെ വീണ്ടും എന്ത് ചെയ്തു, ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ രൂപത്തിൽ അതിനെ വിശ്വസിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, സംശയങ്ങൾക്കൊരു ഇട അതിൽ കടന്നു വരികയുമില്ല. അള്ളാഹു ആലം. ഏറ്റവും യോജിക്കുന്ന ഒരു വിശദീകരണവും അതാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് അമാനി മൗലവിയുടെ തഫ്സീറൊക്കെ വായിക്കുമ്പോൾ നമുക്കതിൽ നിന്നും മനസ്സിലാകുന്നതും. ഇബ്നു കസീർ റഹ്മുള്ളയും അതുപോലെ തന്നെ മറ്റ് ഇബ്നു ജറീർ തബരിയും ഇമാം ഖുർത്തുബിയൊക്കെ ഈ ആയത്തിനെ വളരെ സവിസ്തരം വ്യാഖ്യാനിച്ചു പോകുന്നത് കാണാം. അതിലൊക്കെ ഭൂരിഭാഗം മുഫസ്സിറുകളുടെയും വ്യാഖ്യാനം നമ്മളിപ്പോൾ പറഞ്ഞ അർത്ഥത്തിലാണ്. അഥവാ നിങ്ങൾ നോക്കിയിരിക്കെ എന്ത് ചെയ്തു, നിങ്ങളെ സ്വായിക്കത്ത് പിടികൂടി നിങ്ങൾ എന്ത് ചെയ്തു മരണപ്പെട്ടു, നിങ്ങളുടെ മരണത്തിന് ശേഷം അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്തത് അതിനെ മുഴുവൻ അർത്ഥം പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിലെ എല്ലാവരും ഇത് ബാധിച്ചോ, ഇത് കൊൽത്തും ഞാൻ മൂസ, നിങ്ങൾ മൂസ എന്ന് വിളിച്ചു സന്ദർഭം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളെന്ന് പറഞ്ഞ ഇസ്രായേലിൽ മുഴുവനോട് അല്ല. ഈ ഒരായത്തിൻ്റെ വിശദീകരണമായി സൂറത്ത് അഹ്റാഫിൽ വേറൊരായത്ത് കാണാം. ഇതേ ആയത്തിൻ്റെ ഒരു വിശദീകരണമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ആയത് തന്നെയാണ് അഹ്റാഫിലെ 155-ാമത്തെ ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നുണ്ട്, വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാത്തിന. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ കണ്ടുമുട്ടാനുള്ള ആ ഒരു മീഖാത്തിലേക്കായി 70 ആളുകളെ മൂസാ നബി തിരഞ്ഞെടുത്തു. കണ്ടുമുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പശുക്കുട്ടീനൊക്കെ ഉണ്ടാക്കിയില്ല, ഇത് പശുക്കുട്ടിയുമായി ബന്ധപ്പെട്ട ആയത് തന്നെയാണെന്നാണ്. നേരത്തെ റഷീദ് റിയലിൻ്റെ ഒക്കെ തഫ്സീറിൽ നമ്മൾ വായിച്ചത് അല്ല എന്നാണ് അവർ പ്രതിപാദിച്ചത്. പക്ഷെ അതാണ് എന്നാണ് സൂറത്ത് അഹ്റാഫിലെ ആയത്തും എന്ത് ചെയ്യുന്നു സൂചിപ്പിക്കുന്നത്. അതായത് പശുക്കുട്ടീനെ ഉണ്ടാക്കിയപ്പോൾ റബ്ബ് അവരോട് തൗബ ചെയ്യാൻ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഏറ്റവും നല്ല ആളുകളെ, ഇസ്രായേൽ സന്തതികളിലെ ഏറ്റവും നല്ല ആളുകളെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരഞ്ഞെടുത്തു, 70 ആളുകളെ. ഞാൻ എന്തിന് അള്ളാഹിനോട് ഒഴിവ് കഴിവ് പറയാൻ, റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ, ഖേദം പ്രകടിപ്പിക്കാൻ, ഒഴിവ് കഴിവ് പറയാൻ വേണ്ടി 70 ആളുകളെയും കൂട്ടി വീണ്ടും ശീനാ മലയിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പോയി. ഞാൻ അതാണ് ഈ മീഖാത്തിന എന്നതിനെ ശീനാ പർവ്വതങ്ങളിലേക്ക് പോയി റബ്ബിനോട് സംസാരിച്ച, അല്ലേ, തൗറാത്ത് വാങ്ങാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയ മീഖാത്ത്. അവിടെ മീഖാത്ത് നമ്മൾ അള്ളാഹുവിനോടുള്ള ഇതിനു വേണ്ടി പോയി. ഞാൻ റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടി പോയി, ഞാൻ ഖേദം അറിയിക്കാൻ വേണ്ടി പോയി. ഞാൻ പക്ഷെ അവിടെ വെച്ച് അവർ പറയണേ എന്താ, ഞങ്ങൾക്ക് അള്ളാഹിനെ നേരിട്ട് കാണണം, ഞങ്ങൾക്ക് അള്ളാഹിനെ നേരിട്ട് കാണണം, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ, നീ അള്ളാഹിനോട് സംസാരിച്ചവനല്ലേ എന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് കാണണമെന്ന അവർ അഹങ്കാരം അല്ലെങ്കിൽ അവർ വിശ്വാസമില്ലായ്മ അവിടെ പ്രകടമായി. ഞാൻ അതാണ് ഫലം മഹദത്തുഹുമുർ റജഫ. അപ്പോൾ അവർക്കൊരു പ്രകമ്പനം പിടികൂടിയപ്പോൾ, ഇവിടെ സ്വായിക്കത്ത് എന്ന വാക്കിനെ ഇവിടെ ഈ ആയത്തിൽ റജഫത്ത് എന്നാണ് അള്ളാഹ് ഉപയോഗിച്ചത്. قال ربي لو شئت اهلكتهم من قبل واياي ربي موسى നബി പറയാൻ, റബ്ബേ ഞങ്ങളെ ഇവരെ നശിപ്പിക്കാൻ നീ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എപ്പോഴോ അവരെ നശിപ്പിക്കുന്നു, അവരെ മാത്രം എന്നെ തന്നെ, വയ്യായ എന്നെ തന്നെ എപ്പോഴോ നശിപ്പിക്കായിരുന്നല്ലോ റബ്ബേ. അതുഹിലിക്കുന ബിമ ഫഅല സുഫഹാഉ മിന്ന, ഞങ്ങളുടെ കൂട്ടത്തിലെ വിഡ്ഢികൾ, ഞങ്ങളുടെ കൂട്ടത്തിലെ ബോഷന്മാർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ പേരിൽ റബ്ബേ നീ ഞങ്ങളെ ശിക്ഷിക്കണോ എന്ന് ചോദിച്ചു ഞാൻ. അവർ പറഞ്ഞു ഇൻഹിയ ഇല്ലാ ഫിത്തനത്തുന ഇൻഹിയ ഇല്ലാ ഫിത്തനത്തു, അല്ലേ അത് നിന്റെ പരീക്ഷണമല്ലാതെ വേറൊന്നുമല്ല, നിനക്കുള്ള പരീക്ഷണമല്ലാതെ വേറൊന്നുമല്ല എന്നെന്ത് ചെയ്യാണ് പിന്നീട് അവിടെ പറയപ്പെടുകയാണ്. ഏതായാലും ഈ സൂറത്ത് അറാഫിലെ ഈ ആയത്ത് സൂചിപ്പിച്ചത് 70 ആളുകളെയും കൊണ്ട്, ഇസ്രയേൽ സന്തതികളിലെ 70 ആളുകളെയും കൊണ്ട് മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയപ്പോണ്ടായ സന്ദർഭമാണ്. ആ 70 ഈ ശോയിക്കത്ത് പിടികൂടിയപ്പോൾ അവർ മരണപ്പെട്ടു എന്ന് മാത്രമല്ല, മരണപ്പെട്ടപ്പോൾ അവർ വീണ്ടും ചെയ്തു അൽറബ്ബ് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത് അതിൽ വളരെ വ്യക്തമാണ് വിശുദ്ധ ഖുർആനിൽ ആയത്. എന്നാൽ ചില ആളുകളൊക്കെ മറ്റേ നേരത്തെ പറഞ്ഞ വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, ഇത് അതൊരു വെറും ഒരു ബോധക്ഷയമാണ്, അവർ ബോധം കെട്ട് വീണതാണ് എന്ന് സൂചിപ്പിച്ചു. മിംബാജി മൗത്തിക്കും എന്നുള്ളത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്നതിലേക്ക് ചില വ്യാഖ്യാനങ്ങളൊക്കെ പറയുക എന്ന് പറയുന്നത് മരണാനന്തര ശേഷം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിയത്ത് ബാധകമല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹാൻ്റെ കൽപ്പനകളോ അതുപോലെ തന്നെ റസൂലിൻ്റെ കൽപ്പനകളോ ദുനിയാപോലെ നമ്മൾ എന്തെങ്കിലും അനുസരിക്കേണ്ടതില്ലല്ലോ, കാരണം മരണത്തോടു കൂടി കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെ തോന്നുമ്പോൾ നമുക്ക് തോന്നും ആ അത് ശരിയാണ്, ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ചിലത് അള്ളാ വീണ്ടും ജീവിതം തന്നാൽ, ദുനിയാവിലെ ജീവിതം തന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ദുനിയാവിലെ ജീവിതത്തിൽ അള്ളാഹാൻ്റെയും അള്ളാഹാൻ്റെ കൽപ്പനകളെയും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ കൽപ്പനകളെയും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഏതുപോലെ അതിന് തെളിവുണ്ട്. ഉസൈർ അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ഈ സൂറത്തിൽ തന്നെ പ്രതിപാദന ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. 256 ആയത്തിലെ 254 ആയത്തിൽ ഇതിൻ്റെ അവസാനത്തിൽ ഉസൈർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹ് മരിപ്പിച്ചു, 100 മരിപ്പിച്ച് കടത്തിയിരുന്നാൻ, 100 മരിപ്പിച്ച് കടത്തിയതിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞു. ദുനിയാവിൽ ഭയങ്കര അത്ഭുതമായിരുന്നു. അതിലേറെ ഈശാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഴിവുകൾ എടുത്തു പറഞ്ഞപ്പോൾ ഈശാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഉയർത്തെഴുന്നേൽപ്പിച്ചിരുന്നു. അത് മുഅ്ജിസത്തായിരുന്നു. അപ്പോൾ അവരിവിടെ ജീവിക്കുമ്പോൾ വീണ്ടും ഇശാ നബി അനുസരിച്ചും അള്ളാഹാൻ അനുസരിച്ചുമാണ് അവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ശരിയത്ത് ബാധകമാണ് ദുനിയാവിലുള്ള കാലം. പിന്നെ മരണാനന്തരം കഴിഞ്ഞിട്ട് അപ്പോൾ ഖിയാമത്ത് നാളോടുകൂടിയാണ് എന്ത് ചെയ്യുക, ശരിയത്ത് നമ്മൾ അനുസരിക്കേണ്ടത് ഖിയാമത്ത് നാളോടുകൂടിയൊക്കെ തീരും. പിന്നെ ഒരാൾ മരണം കഴിഞ്ഞു ഖിയാമത്ത് നാൾ വരെ ഉള്ളതിനെ നമ്മൾ പറയൽ ബർസഖ് എന്നാണ്, ബർസഖ് കാലയളവ്, അല്ലേ അത് വേറെ ലോകമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മിൻ ബഅദി മൗതികും തുമ ബഅസ്നാകും മിൻ ബഅദി മൗതികും ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടി അള്ളാഹുവർക്ക് കൊടുത്ത അവസരം, രണ്ടാമത്തെ ഒരു അവസരമായിട്ടാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചത്. ഏതായാലും അൽഹംദുലില്ലാ, മാനിമോലിൻ്റെ തഫ്സീർ ഒന്ന് മനസ്സിരുത്തി അല്പസമയം കുറച്ചും കൂടി ഒന്ന് വായിക്കുമ്പോൾ വളരെ വ്യക്തത കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു നന്നായി ഖുർആൻ മനസ്സിലാക്കാനും അത് നന്നായി പാരായണം ചെയ്യാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ രണ്ടാഴ്ചകളിൽ ഒരുപാട് വിശദീകരണങ്ങൾ പല തഫ്സീറിലും കാണാം, എന്നാൽ വളരെ ഹ്രസ്വമായി സുന്ദരമായി അമാനിമോ ി അതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെ ഈ ഒരു തഫ്സീറിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയും അതിൻ്റെയൊക്കെ ഒരു സൗന്ദര്യവും നമ്മൾ തിരിച്ചറിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഇനിയും നന്നായി ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും നമ്മുടെ ആയുസ്സിൽ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.